പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് ആത്മപകർച്ചയിലെ അനുഗ്രഹം എന്നുള്ളതാണ്. അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കട്ടെ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, സംഖ്യാപുസ്തകം പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 4-ാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകം മോശയാൽ എഴുതപ്പെട്ടു എന്ന് പാരമ്പര്യം പറയുന്നു. സ്തോത്രം. ഈ പുസ്തകത്തിലെ ക്രിസ്തു സമ്പൂർണതയുള്ളവൻ എന്ന നിലയിലാണ് ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ പുസ്തകത്തിന് എണ്ണങ്ങളുടെ പുസ്തകം എന്നൊരു മറുപേര് കൂടെയുണ്ട്. കാരണം ഇസ്രായേൽ ജനത്തെ ഒന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ മറ്റൊന്ന് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന തൊട്ടു മുമ്പ് 2 പ്രാവശ്യം സെൻസസ് എടുത്തിട്ടുള്ളത് ഈ പുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിന് എണ്ണങ്ങളുടെ പുസ്തകം എന്നൊരു മറുപേരും നിലവിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നാം വായിച്ച കുറിവാക്യത്തിൽ വർണ്ണനാതീതമായ വലിയ അനുഗ്രഹം അവിടെ വന്നതിനെ കുറിച്ച് വായിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും ഉയരുന്നത് ആത്മാവിലുള്ള സ്തുതിയും സ്തോത്രവുമാണെങ്കിൽ അവിടെ ഇതുപോലെയുള്ള നിരന്തര അനുഗ്രഹം വരാനിടയായി തീരും. അല്ല പിറുപിറുപ്പും തർക്കവും വാദവുമാണെങ്കിൽ എന്താണ് വരാൻ സാധ്യത എന്ന് 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുപിറുത്തു, യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു, യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് അവിടെ വായിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പിന് മാനുഷികമായി നോക്കിയാൽ എല്ലാ ന്യായവും പറയാൻ അവർക്കുണ്ട്. എത്രയോ കാലമായി അവർക്കാകെ ഈ ഒരു മന്ന എന്ന ഒരു വസ്തുവല്ലാതെ ഭക്ഷണത്തിന് മറ്റൊന്നും ലഭിക്കുന്നില്ല. അവർ പിറുപിറുത്ത് നിലവിളിക്കാൻ തുടങ്ങി. അവർ വല്ലാത്ത അരിശവും കോപവും ഒക്കെ ദൈവത്തോടും മോശയോടും കാണിച്ചു. പക്ഷേ അവരുടെ അരിശവും കോപവും അവരുടെ നേരെ വലിയ ന്യായവിധിയായി തീർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നേരിട്ട് അവൻ അപ്പോൾ അനുഗ്രഹം പകരുകയായിരുന്നില്ല. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണമേ അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ജനത്തെ അനുഗ്രഹിപ്പാൻ ദൈവം തീരുമാനിച്ചപ്പോൾ 16-ാം വാക്യത്തിൽ പറയുന്നു, മോശയോട്, നീ 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് അവരെ പാളയത്തിന് പുറത്ത് സമാഗമന കൂടാരത്തിനരികെ നിന്റെ അടുക്കൽ നിൽക്കേണ്ടതിന് കൽപ്പിക്ക് കൂട്ടി വരുത്തുക എന്ന് പറഞ്ഞു. അവരിൽ 70 പേർ അവരുടെ പേരെഴുതി അവരെ പാളയത്തിന് പുറത്ത് നിർത്തേണ്ടതിന് അവരെ ആക്കി വെച്ചു. അവർ നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയുടെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ ഓരോരുത്തരുടെ മേലും പകർന്നു. അവർ 2 പേർ മോദാദും എൽദാദും പേരെഴുതപ്പെട്ടവരെങ്കിലും അവർ പാളയത്തിൽ നിന്ന് താമസിച്ചു. പാളയത്തിലുള്ള മോദാദിന്മേലും എൽദാദിന്മേലും അതുപോലെ പാളയത്തിന് പുറത്ത് നിന്ന 68 പേരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നു. അവർ അതിശക്തിയോടെ പ്രവചിക്കാൻ തുടങ്ങി. ആ പ്രവചന ശബ്ദം അന്തരീക്ഷം മുഴുവനും അതിശക്തിയോടെ മുഴങ്ങിക്കേട്ടു. മണിക്കൂറുകൾ അവിടെ പ്രത്യേകിച്ച് അന്നേരം ഒന്നും സംഭവിച്ചതായി നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. അവർ പ്രവചനമെല്ലാം കഴിഞ്ഞ് പാളയത്തിലേക്ക് അവർ കയറിപ്പോയി. എന്നാൽ 31-ാം വാക്യത്തിൽ അനന്തരം എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നു. എന്തിൻ്റെ അനന്തരം? സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ പ്രവചനദൂതന നിറച്ച് ആ ഞെരുക്കവും വറുതിയുള്ള സ്ഥലത്ത് വലിയ പ്രവചന ശബ്ദം മുഴങ്ങിക്കേട്ട് കഴിഞ്ഞതിന് അനന്തരം എന്നവിടെ വായിക്കുന്നത്, യഹോവയച്ച ഒരു കാറ്റ് ഹല ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു എന്ന് വായിക്കുക. നിന്റെ കടഭാരം, നിന്റെ രോഗത്തിന്റെ ഭാരം, നിന്റെ ഭവനത്തിലെ കലഹങ്ങൾ, ഓ നിന്റെ ഇല്ലായ്മ, നിന്റെ ശൂന്യത ഒക്കെ, ഓ ഹല അറിയുന്ന ഒരു ദൈവമുണ്ട്. അതാ ശൂന്യതയുടെ ഇല്ലായ്മയുടെയും രോഗത്തിന്റെ മധ്യത്തിൽ നീ പിറുപുറത്തുകൊണ്ടിരുന്നാൽ നിന്നെ അനുഗമിക്കുന്നത് ദൈവകോപമായിരിക്കും. എന്നാൽ ഈ ഇല്ലായ്മകളെല്ലാം ഉള്ളപ്പോഴും നീ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ സ്തുതിക്കാൻ, മുറ്റത്തും തൊടിയിലും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ നീ അവസരം കണ്ടെത്തുമെങ്കിൽ, ഓ കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നതുപോലെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത അനുഗ്രഹം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, ഈ കാടയെ കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് ഒരു ദിവസത്തെ വഴിദൂരം അങ്ങോട്ടും ഒരു ദിവസത്തെ വഴിദൂരം ഇങ്ങോട്ടും ഏകദേശം 2 മുഴം ഉയരത്തിൽ പറന്ന് നിൽക്കുമാറാക്കിയെന്ന് വായിക്കുക. ഒരു ദിവസത്തെ വഴി എന്ന് പറയുന്നത് 32 കിലോമീറ്റർ ആണെങ്കിൽ ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ അവരുടെ പാളയത്തിന് ചുറ്റിനും ഏകദേശം 64 കിലോമീറ്റർ ദൂരത്ത് ഈ കാടപ്പക്ഷികൾ പറന്നു നിന്നു. അവർ 2 മുഴം എന്ന് പറഞ്ഞാൽ 3 അടി ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ ഇസ്രായേൽ ജനത്തിന് കാടകളെ പിടിക്കാൻ കുനിയുക പോലും വേണ്ടാത്ത നിലയിൽ കാടകളെ വലിയൊരു മഹാപ്രളയം അവിടെ ഉണ്ടായി. 1 മാസം മുഴുവനും അവർ മൂക്കറ്റം കാടയിറച്ചി തിന്നത്തക്ക നിലയിൽ കാടപ്പക്ഷി വർഷിപ്പിച്ചതിന് പിന്നിലെ ജഹലിലെ കാരണം എന്ന് പറയുന്നത് അവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചതത്രേ, അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചതത്രേ. എന്നെ കേൾക്കുന്ന പ്രിയദൈവ വൈദലേ, നാം ഹല കടന്നു പോകുന്ന പ്രയാസഘട്ടങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നന്നായി അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന രോഗബാധകൾ, നമ്മുടെ രാജ്യം കടന്നു പോകുന്ന രോഗബാധകൾ, അതിന്റെ പ്രയാസമെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ അവസരം കണ്ടെത്തുകയും ദൈവത്തെ വാസ്തവമായി ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം ഇതിന്മത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നിനക്ക് വേണ്ടിയുള്ള അത്ഭുത ഇടപെടൽ ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇസ്രായേൽ ജനത്തിന് വറുതി ഉണ്ടായപ്പോൾ അവർ പിറുപിടുത്തുവെങ്കിൽ, എന്നാൽ അങ്ങ് അവരുടെ വറുതി മാറ്റാൻ ആഗ്രഹിച്ചപ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന് അഹല്ലെ അവരെ ശക്തീകരിച്ച് അവരിലൂടെ പ്രവചന ദൂതുകൾ എവിടെ വിളിച്ചു പറഞ്ഞോ അതേ സ്ഥലത്ത് കാടപ്പക്ഷിയുടെ വലിയൊരു പ്രളയമുണ്ടാക്കി തീർത്ത ദൈവം, അനുഗ്രഹത്തിന്റെ പ്രളയം ഞങ്ങൾക്ക് വേണ്ടി അയക്കാൻ കഴിയുന്നവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹ ദൂത് അടിയങ്ങളുടെ ജനത്തിന് കൈമാറട്ടെ. ഈ അനുഗ്രഹ ദൂത് അത് കേൾക്കുന്നവർ കേൾക്കുന്നവരിലേക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറട്ടെ. അത് ഹലലിയ തലശ്ശേരിയിലും കണ്ണൂരും ഓ മലബാറിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ അറ്റത്തോളം ഒരു അനുഗ്രഹ ദൂതായിട്ടത്, ഓ യഹോവയെ അയച്ച അനുഗ്രഹത്തിന്റെ കാറ്റായിട്ടത് തീരേണ്ടതിന് ദൈവകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ.